SBS റേഡിയോ.
ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിറ്ററിയുടെ തലസ്ഥാനമായ ഡാർവിൻ പൊതുവെ വളരെ ശാന്തമായ പ്രദേശമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ മലയാളികളും ഇവിടെ താമസിക്കുന്നു. ശാന്തമായ ഡാർവിൻ നഗരത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടുള്ള വെടിവയ്പ്പിൽ 4 പേരുടെ മരണം. ഡാർവിനിൽ തോക്കുധാരി 5 സ്ഥലങ്ങളിലായിട്ടാണ് വെടിയുതിർത്തത്. ബെൻ ഹോഫ്മാൻ എന്നയാളാണ് കൂട്ടക്കുരുതി നടത്തിയതായി പോലീസ് കരുതുന്നത്. 4 പേരുടെ മരണത്തിന് പുറമെ ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ഇതിലൊരാൾ ലെബനീസ് വംശജനായ ഹസാൻ ബേഡൌൺ ആണ്. ടാക്സി ഡ്രൈവറായി ഡാർവിനിൽ ജോലി ചെയ്യുകയായിരുന്നു. ഡാർവിൻ നിവാസികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമാണ് ഈ സംഭവം. അവിടെയുള്ള മലയാളികളുമായി ഇക്കാര്യം SBS മലയാളം സംസാരിച്ചു. ഡാർവിനിലെ ഈ കൂട്ടക്കൊല വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് വർഷങ്ങളായി ഇവിടെയുള്ള ബിജു ജോർജ് പറയുന്നു.
ഡാർവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത എന്ന് തന്നെ പറയാം. നമ്മൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ ഒക്കെ ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നു എന്ന് കേൾക്കാം. ഈവൻ ഓസ്ട്രേലിയ പോലും വളരെ റയറായിട്ട് നടക്കുന്നു. അപ്പോൾ ഡാർവിനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും അപ്രതീക്ഷിതമാണ്. ഒരു ഒറ്റപ്പെട്ട ഗൺഷോട്ടുകൾ ചിലപ്പോഴൊക്കെ വല്ല വർഷങ്ങളിലൊന്നോ ഒക്കെ ഈ ഡാർവിനിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു കൂട്ടക്കുരുതി ഡാർവിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമാണ്. ജനങ്ങളൊക്കെ ആകെ ഒരു ആകാംക്ഷയിലാണ്. കാരണം കഴിഞ്ഞ ഡാർവിൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഞാനൊരു 9 വർഷത്തോളം ഇവിടെ താമസിക്കുന്നു. ആദ്യത്തെ ഒരു 6-7 വർഷത്തോളം ഇവിടെ വളരെ സേഫ് ആണെന്ന് തോന്നി. വളരെ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ആളുകളൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ട് ഇവിടെ ക്രൈം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെയുള്ള ഈ ഡ്രഗ്സിന്റെ ഉപയോഗമൊക്കെ കൂടിയിട്ട് പലതരം ബ്രേക്കിങ്സ്, കാറ് തല്ലിപ്പിടിക്കുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ കേൾക്കാം. പക്ഷെ ഇത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഒരാൾ വന്ന് കണ്ണിൽ കണ്ടവരൊക്കെ വെടിവെച്ചിടുക എന്ന് പറയുന്നത് തീർത്തും അപ്രതീക്ഷിതമാണ്. ഡാർവിനിലെ ജനങ്ങൾ മൊത്തം ഒരു പരിഭ്രാന്തി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ആകാംക്ഷയിലാണ്. പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി, കാരണം നമ്മള് ഇവിടെ നിരവധി മലയാളി കുടുംബങ്ങളുണ്ട്. അപ്പം നമ്മളൊക്കെ വളരെ ആശങ്കയിലാണ്.
ഇപ്പോൾ ബിജു ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒട്ടേറെ മലയാളി കുടുംബങ്ങൾ ഡാർവിനിൽ താമസിക്കുന്നു. ഇവരിൽ പലരും തന്നെ ഈ സംഭവത്തിന് ശേഷം ആശങ്കയിലാണ്. ഈയൊരു ആകാംക്ഷ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കുടിയേറിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഒരാളാണ് റോസ്മേരി ജോസഫ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരെയല്ല റോസ്മേരി ജോസഫ് പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നത്.
ഞാൻ ഡാർവിനിൽ കഴിഞ്ഞ February 2018 ആണ് വന്നത്. അതിനുശേഷം വളരെ ഒരു എനിക്ക് ഒത്തിരി ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഡാർവിൻ. ഓസ്ട്രേലിയയിൽ ഞാൻ ആകെ പോയിരിക്കുന്ന ബ്രിസ്ബൻ ഒരു ഏരിയയിലാണ്. പക്ഷെ അവിടെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഡാർവിൻ എനിക്ക് ഒത്തിരി വളരെ കംഫർട്ടബിൾ ആയി തോന്നിയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാം, എപ്പോഴും പോലീസ് പ്രൊട്ടക്ഷൻ എപ്പോഴും ഔട്ട്സൈഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഈവൻ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലൈബ്രറിയിലും സ്റ്റുഡന്റ് ലോഞ്ചിനും ഒക്കെ പോകുന്നത് 1 o'clockനൊക്കെ ആയിരുന്നു മോർണിംഗ് ടൈമിൽ. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ചോദിക്കുമായിരുന്നു നിനക്ക് ഇത്രയും രാത്രി ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ട് പറയാനൊന്നും ഇല്ല, ഡാർവിൻ അങ്ങനെ ഒരു പ്ലേസ് അല്ല, അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ മാർക്കസ് കഴിഞ്ഞതിന് ശേഷം, സൈക്ലോൺ മാർക്കസ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. സീരിയസ്ലി ഇപ്പൊ വളരെ ഒത്തിരി പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഇനിയും ഒരു ചാൻസ് ഉണ്ടോ എന്ന് മുന്നോട്ട് ഒരു പേടിയുണ്ട്. അത് എസ്പെഷ്യലി ഞാൻ പാർട്ട് ടൈം ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അത് കാരണം സീരിയസ്ലി ഒത്തിരി പേടിക്കുന്നു ഇപ്പോൾ.
ശാന്തമായ ഡാർവിൻ നഗരത്തിൽ ഇത്തരമൊരു സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല റോസ്മേരി. അതുകൊണ്ട് തന്നെ ആദ്യം ഇതേക്കുറിച്ച് കേട്ടപ്പോൾ വിശ്വസിക്കാനും കഴിഞ്ഞില്ല.
അന്ന് ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഞാൻ ലൈബ്രറിയിലായിരുന്നു. അന്ന് തന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും, അവർക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ സിറ്റിയിലാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും എല്ലാവരും സിറ്റിയിലായിരിക്കും ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജോലി ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പരസ്പരം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണമായിരുന്നു, നീ എവിടെയാണ്, സേഫ് ആണോ, പുറത്തിറങ്ങരുത്, ഇന്ന പോലെ സംഭവം നടക്കുന്നുണ്ട്. ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട് അത് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു വാട്സപ്പ്. പക്ഷെ അപ്പൊ ഞാൻ കാര്യം വേണ്ടി എടുത്തില്ല, ഏ ഡാർവിനെ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല, അവൻ ചുമ്മാ പറ്റിക്കാനിട്ടതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതിനുശേഷം ഈ കോളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഓ മൈ ഗോഡ് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ വേഗം എടുത്ത് ന്യൂസൊക്കെ നോക്കി, അപ്പോഴാണ് സംഭവം അറിഞ്ഞത്. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു. എല്ലാവരും ലൈബ്രറിയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഒത്തിരി കൂടി, അവരൊക്കെ പരസ്പരം ഇനി പുറത്തേക്ക് ഒന്ന് ഇറങ്ങരുത്. അതിനുശേഷം പിടിച്ചു എന്നതിന് കേട്ടതിന് ശേഷമാണ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നവർ പോലും സേഫ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങിയത്.
ഡാർവിനിലുള്ള മലയാളി കുടുംബങ്ങൾ നിരന്തരം ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നതായി ദീപു ജോസ് കൊള്ളന്നൂർ പറയുന്നു. സുരക്ഷയുടെ കാര്യത്തിലുള്ള ആശങ്ക പങ്കുവെക്കുകയാണ് ദീപു.
ഇപ്പോ ഈ ഈ സംഭവം നടന്ന ദിവസം ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അസോസിയേഷൻസിനും കാര്യങ്ങളിലെല്ലാം കമ്മിറ്റി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോ ആദ്യം ഒരു മെസ്സേജാണ് ഞങ്ങൾ റിസീവ് ചെയ്തത്, ഇങ്ങനെ ഒരു ഒരു ഗൺമാൻ ഇങ്ങനെ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട്, ഫോർ നാലോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവർ ഇഞ്ചേർഡ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു 6 o'clock എനിക്ക് തോന്നുന്നു ഈവനിങ് 6 o'clockനാണ് മെസ്സേജ് കിട്ടുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത്രയും പെട്ടെന്ന് അപ്ഡേഷൻ പോയിട്ടുണ്ട്, കാരണം 5:45 മറ്റോ ആണ് ഈ സംഭവം നടക്കുന്നത്. 6 o'clock ഇതിന്റെ അപ്ഡേഷൻസ് എല്ലാം വന്നു. അപ്പൊ ആ ഇത് കിട്ടുന്ന മെസ്സേജ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ സിറ്റിയിലെ പരിസരത്ത് തന്നെയുണ്ട്. അപ്പൊ ഞങ്ങൾ കണ്ടിരുന്ന ഒരുപാട് പോലീസ് ജീപ്പും അതുപോലെ എന്താ പറയുന്നത് ഈ ആംബുലൻസ് ഒക്കെ ഇങ്ങനെ റഷ് ചെയ്യുന്നത് കണ്ടിരുന്നു. പക്ഷെ ഇതാണ് സംഭവം എന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പൊ അതിനുശേഷം എല്ലാ ഇപ്പൊ ഇവിടെ നിന്ന് പോയവർ വരെ, ഡാവിൽ നിന്ന് പോയ മൂവ് ചെയ്തിട്ടുള്ള മലയാളികൾ വരെ എല്ലാ ഭാഗത്തു നിന്നും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ എല്ലാവരും സേഫ് അല്ലേ, എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ, കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോ മലയാളികളുടെ ഇടയ്ക്കും സജീവമായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം, വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഇതിനെ കുറിച്ചുള്ള ന്യൂസുകളും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും ഒരു പേടിയുണ്ട് മനസ്സിൽ, ഇതുവരെ ഡാർവിൻ വളരെ സേഫ് ആയ ഒരു സ്ഥലമായിട്ടായിരുന്നു നമുക്ക് എല്ലാവരും ഫീൽ ചെയ്തിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരു ഇത് മാറിയപ്പോ എല്ലാവർക്കും ഒരു മനസ്സിലൊരു പേടി കിട്ടിയ പോലെയുണ്ട്.
അടുത്തിടെ ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന കൂട്ടക്കൊലയുടെ ഞെട്ടിലിൽ നിന്ന് ഒട്ടുമിക്കവരും തന്നെ വിട്ടുമാറിയിട്ടില്ല. അതിനുശേഷമാണ് വളരെ ചെറിയ നഗരമായ ഡാർവിനിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇക്കാര്യം തന്നെയാണ് ജോലിയിടങ്ങളിലും ചർച്ചാ വിഷയമായിരിക്കുന്നതെന്ന് ദീപു പറയുന്നു.
ഇപ്പൊ ജോലി സ്ഥലത്ത് ചെന്നപ്പോഴും ഇതിനെ കുറിച്ച് തന്നെയായിരുന്നു എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, എല്ലാവരും ഇങ്ങനെ അമേരിക്കയിൽ നടന്നു, അല്ലെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയയിൽ ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ ക്യൂൻസ്ലാൻഡിൽ നടന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ ഡാർവിനിൽ ഇത്രയും ഒരു ചെറിയൊരു സിറ്റിയിൽ, ഇത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സിറ്റിയിൽ ഇത് നടക്കുന്നു ഒരിക്കലും ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല.
സാധാരണയായി ഇത്തരം സംഭവങ്ങൾ കുട്ടികളെയാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിക്കുക. സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാതാപിതാക്കളിൽ നിന്നല്ലെങ്കിൽ പോലും സ്കൂളുകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കുന്നതായി ബിജു ജോർജ് പറയുന്നു.
സ്ത്രീകളൊക്കെ തീർത്തും ഇതിലൊരു ഒരു പരിഭ്രാന്തി, പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് നമ്മളധികം അവർക്കിത് വിശദീകരിച്ച് കൊടുക്കുക, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കൊടുത്തു എന്നല്ലാതെ കൂടുതൽ കൊടുത്തില്ല. പക്ഷെ അവർക്ക് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളിൽ നിന്ന് പറഞ്ഞു, ടീച്ചേഴ്സ് പറഞ്ഞൊക്കെ ആയിരിക്കണം അവർ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ട് അവർ പറയുന്നു. കുട്ടികളൊരു പേടിയോടുകൂടി തന്നെയാണ് അതിനോട് പ്രതികരിക്കുന്നത്. പിന്നെ പുരുഷന്മാർ നമ്മൾ പൊതുവെ അല്പം ധൈര്യം പുറമേ കാണിക്കുമെങ്കിലും നമ്മുടെ ഉള്ളിലും ചെറിയ ആശങ്കകളൊക്കെ ഉണ്ട്, പേടി എന്നല്ല പക്ഷെ ഒരു ആശങ്കകളുണ്ട്. കാരണം വളരെ ചെറിയൊരു സ്ഥലമാണ് ഡാർവിൻ എന്ന് പറയുന്നത്, അവിടെ ആ ചുരുങ്ങി ചെറിയൊരു സ്ഥലത്തിനുള്ളിൽ ഇതുപോലെയുള്ളൊരു ഇൻസിഡന്റ്, അതും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഒരാളെ ജയിലിൽ കിടന്ന് അയാൾ പുറത്തു വന്നിട്ടാണ് ഇതിനുശേഷമാണ് ഇത് സംഭവിച്ചത്. അപ്പം അയാളൊക്കെ വാച്ച് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ പോലീസിനും മറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതിൽ തീർത്തും എല്ലാവരും ഒരു ആശങ്കയിലാണ്.
ഇത്തരം സംഭവങ്ങൾ ഏത് സ്ഥലത്ത് നടന്നാലും ആകാംക്ഷയും ആശങ്കയും നിറയ്ക്കുന്ന ഒരു അന്തരീക്ഷമാണ് സ്വാഭാവികമായും ഉണ്ടാവുക. ഡാർവിൻ പോലുള്ള ശാന്തമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഈ സംഭവം സ്വാഭാവികമായും ഇപ്പോൾ കേട്ടതുപോലെ കൂടുതൽ ആശങ്കയ്ക്ക് കാരണമാകാം.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.